ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയത്തിന് അംഗീകാരം നൽകിയ ശേഷം രാജ്യസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 15-ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഗ്രാന്റ് അനുവദിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഏലം കർഷകരുടെ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം. നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണതാ അഭിയാന് നാളെ വയനാട് ജില്ലയിൽ തുടക്കം. സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. യൂറോകപ്പ് കോപ്പ അമേരിക്ക ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാവും. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയത്തിന് അംഗീകാരം നൽകിയ ശേഷം രാജ്യസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. നന്ദി പ്രമേയ ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ മറുപടി നൽകി. ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായിരിക്കും 3-ാം എൻഡിഎ സർക്കാർ ഏറ്റവും പ്രാധാന്യം നൽകുകയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ക്ഷേമ പദ്ധതികളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യയെ ലോകത്തെ 3-ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാക്കി മാറ്റുമെന്നും അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. പൊതുഗതാഗത മേഖലയിൽ വൻതോതിലുള്ള മാറ്റങ്ങൾ അടുത്ത 5 വർഷത്തിനിടെ നടപ്പാക്കും. ഭരണഘടന സംരക്ഷിക്കുമെന്ന വിശ്വാസത്തിന്റെ പേരിലാണ് 3-ാം തവണയും എൻഡിഎ സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിലെത്തിച്ചതെന്നും സർക്കാരിന് ദിശ പകരുന്ന ദീപസ്തംഭമാണ് ഭരണഘടനയെന്നും ശ്രീ മോദി പറഞ്ഞു. കോൺഗ്രസാണ് ഭരണഘടനയുടെ ഏറ്റവും വലിയ ശത്രുക്കളെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ പ്രസംഗം പുരോഗമിക്കുന്നതിനിടെ കോൺഗ്രസ്, ഡിഎംകെ, തൃണമൂൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങിയ ശേഷം വാക്കൌട്ട് ചെയ്തു. പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങളുടെ മറുപടി കേൾക്കുന്നതിനുള്ള ധൈര്യമില്ലാത്തതിനാലാണ് വാക്കൌട്ടെന്നും ഇത് സഭയോടുള്ള അവഹേളനമാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. 15-ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകേണ്ട ഗ്രാന്റ് അനുവദിക്കുന്നതിൽ കേന്ദ്രം വീഴ്ച വരുത്തിയെന്ന മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര സർക്കാർ. 2024 മാർച്ചിനകം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റുകൾ അനുവദിക്കരുത് എന്നാണ് 15-ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നത്. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ രൂപീകരണം സംബന്ധിച്ച വിവരങ്ങൾ കേരളം ഇതുവരെ കൈമാറിയില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. 2020 മുതൽ 2027 വരെയുള്ള കാലയളവിലേക്കായി കേരളത്തിന് 5,337 കോടി രൂപ ഗ്രാമപഞ്ചായത്ത് ഗ്രാന്റിനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനം നൽകിയ ഗ്രാന്റ് കൈമാറ്റ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ 2024-25 ഗഡു അനുവദിക്കുന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്നും കേന്ദ്രം വ്യക്തമാക്കി. ഏലം കർഷകരുടെ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം. ഏലം കൃഷി നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് ഉന്നതതല യോഗം ചേർന്നത്. ലോൺ തിരിച്ചടവിന്റെ ഇടവേള വർദ്ധിപ്പിക്കാനും പലിശയിൽ ഇളവ് നൽകാനും ആവശ്യപ്പെടാൻ യോഗത്തിൽ ധാരണയായി. നടീൽ വസ്തുക്കളുടെ ക്ഷാമം പരിഹരിക്കാനും ജലലഭ്യത ഉറപ്പാക്കാനും നടപടികൾ സ്വീകരിക്കും. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാനുള്ള ശ്രമം നടത്തണമെന്ന് മുഖ്യമന്ത്രി കൃഷിവകുപ്പിനോട് നിർദ്ദേശിച്ചു. മന്ത്രിമാരായ പി പ്രസാദ്, കെ എൻ ബാലഗോപാൽ, പി രാജീവ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 2024-2025 അധ്യയന വർഷത്തിൽ ഇംഗ്ലീഷ് വിഷയത്തിൽ ആവശ്യമുള്ള അധിക HST ഇംഗ്ലീഷ് തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. വയനാട് ജില്ലയിൽ UP വിഭാഗം ഇല്ലാതെ പ്രവർത്തിക്കുന്ന 3 സ്കൂളുകളിൽ 2024-25 വർഷത്തിൽ 5-ാം ക്ലാസും തുടർ വർഷങ്ങളിൽ 6-7 ക്ലാസുകളും ആരംഭിക്കുന്നതിനും മന്ത്രിസഭ അംഗീകാരം നൽകി. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ 2 ദിവസത്തെ സന്ദർശനത്തിനായി ശനിയാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം വലിയമല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആന്റ് ടെക്നോളജിയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്വർണമെഡലുകൾ ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ISRO അധ്യക്ഷൻ S. സോമനാഥ് പരിപാടിയിൽ സന്നിഹിതനാകും. തുടർന്ന് കൊല്ലത്തെത്തുന്ന ശ്രീ ധൻകർ വൈകിട്ട് അഷ്ടമുടിക്കായലിൽ ബോട്ട് സവാരി നടത്തും. സന്ദർശനം പൂർത്തിയാക്കി ഞായറാഴ്ച ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമ്പൂർണത അഭിയാൻ പദ്ധതിക്ക് നാളെ വയനാട് ജില്ലയിൽ തുടക്കം. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു.
വയനാട് ജില്ലയിലെ ആകെയുള്ള 4 ബ്ലോക്കുകളും ആസ്പിറേഷൻ ബ്ലോക്കായി ഉൾപ്പെട്ടിട്ടുണ്ട്. ആസ്പിറേഷൻ ജില്ലാ പദ്ധതിയുടെ ഭാഗമായുള്ള 6 ഇൻഡിക്കേറ്റേഴ്സും 3 ഇൻഡിക്കേറ്റേഴ്സും ഇതിനോടകം തന്നെ വയനാട് ജില്ലയ്ക്ക് സാച്ചുറേഷൻ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 3 ഇൻഡിക്കേറ്റേഴ്സ് കൂടി ഈ വരുന്ന സെപ്റ്റംബർ 30 ആകുമ്പോഴേക്കും പൂർത്തീകരിച്ച് സമ്പൂർണത അഭയം പൂർത്തീകരിക്കുന്ന വേളയിൽ എല്ലാ ഇൻഡിക്കേറ്റേഴ്സിലും സാച്ചുറേഷൻ നേടുന്ന ജില്ലയായി മാറുക എന്നുള്ളതാണ് വയനാട് ജില്ലയുടെ ലക്ഷ്യം.
കാസർഗോഡ് പരപ്പ ബ്ലോക്കിലും സമ്പൂർണത അഭിയാൻ സംഘടിപ്പിക്കുന്നുണ്ട്. കേന്ദ്രം നടപ്പാക്കുന്ന അഭിലാഷ ജില്ലാ പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ സമഗ്രമായ ഉന്നമനം ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. വയനാടിനും കാസർഗോഡിനും പുറമെ ഇടുക്കി ജില്ലയിലെ അഴുത, ദേവികുളം, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി, കൊല്ലങ്കോട് ബ്ലോക്കുകളും കേരളത്തിൽ നിന്ന് അഭിലാഷ ബ്ലോക്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ട്രെയിൻ ഗതാഗതവുമായി ബന്ധപ്പെട്ട് കേരളം ഉന്നയിച്ച വിഷയങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് റെയിൽവേ ഉന്നതാധികൃതർ ഉറപ്പു നൽകി. സംസ്ഥാനത്തെ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹിമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം പരശുറാം എക്സ്പ്രസിന് 2 കോച്ചുകൾ കൂടി അനുവദിച്ചിട്ടുണ്ട്. തിരക്കുള്ള മറ്റു ട്രെയിനുകളിലും ആവശ്യമായ കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്താൻ നടപടി സ്വീകരിക്കുമെന്ന് ഡിവിഷണൽ റെയിൽവേ മാനേജർ പറഞ്ഞു. ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ കാസർഗോഡ് വരെ നീട്ടുന്ന കാര്യവും പരിഗണിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടക്കും. കലോത്സവം പുതുക്കിയ മാനുവൽ അനുസരിച്ച് നടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബറിൽ എറണാകുളം ജില്ലയിൽ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഒളിമ്പിക്സ് മാതൃകയിൽ അത്ലറ്റിക്സും ഗെയിംസും ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന രീതിയിൽ മേള നടത്തുന്നതിനുള്ള പ്രവർത്തനമാണ് നടന്നുവരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. CPIM മേഖലാ യോഗത്തിനെത്തിയ അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനെ ബാധിച്ചെന്നും ഇത് ജനങ്ങളുടെ അസംതൃപ്തിക്ക് കാരണമായതായും അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങൾ അവഗണിച്ചാൽ BJPയുടെ ലക്ഷ്യം ജനങ്ങളിലെത്താൻ സമാന്തര മാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ജന്മഭൂമി സുവർണ ജയന്തി ആഘോഷത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ ശക്തികളെ മുന്നോട്ടു പോകാൻ അനുവദിക്കില്ലെന്ന മാധ്യമ നിലപാടിനെതിരെ ശക്തമായി പോരാടുമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിൽ സിക്ക വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഗർഭിണികളെ സിക്ക വൈറസ് ബാധയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും സിക്ക ബാധിച്ച ഗർഭിണിയിൽ ഭ്രൂണ വളർച്ച നിരീക്ഷിക്കുന്നതിനും വേണ്ട സൌകര്യങ്ങൾ ഉറപ്പുവരുത്താൻ നിർദ്ദേശത്തിൽ പറയുന്നു. രണ്ടാമതും ഡെങ്കിപ്പനി ബാധിച്ചാൽ ആരോഗ്യനില സങ്കീർണമാകാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 5% പേർക്ക് രണ്ടാമതും രോഗം വന്നാൽ തീവ്രമാകാൻ സാധ്യതയുള്ളതിനാൽ കൊതുകിന്റെ ഉറവിട നശീകരണം ഏറെ പ്രധാനമാണെന്നും മന്ത്രി പറഞ്ഞു. യൂറോകപ്പ് കോപ്പ അമേരിക്ക ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. മറ്റന്നാൾ രാവിലെ 6:30 നടക്കുന്ന അർജന്റീന ഇക്വഡോർ മത്സരത്തോടെയാണ് കോപ്പ ക്വാർട്ടർ മത്സരങ്ങൾ ആരംഭിക്കുക. ശനിയാഴ്ച വെനസ്വേല കാനഡയെയും ഞായറാഴ്ച നടക്കുന്ന മത്സരങ്ങളിൽ കൊളംബിയ പനാമയെയും യുറുഗ്വേ ബ്രസീലിനെയും നേരിടും. യൂറോകപ്പിൽ മറ്റന്നാൾ രാത്രി 9:30 സ്പെയിൻ ജർമ്മനിയുമായി ഏറ്റുമുട്ടും. ശനിയാഴ്ച പോർച്ചുഗൽ ഫ്രാൻസിനെയും ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡിനെയും നേരിടും. നെതർലൻഡ്സും തുർക്കിയെയും തമ്മിലുള്ള യൂറോകപ്പ് ക്വാർട്ടർ മത്സരം ഈ മാസം 7 നടക്കും. ആലപ്പുഴ ജില്ലയിലെ മാന്നാറിൽ 15 വർഷം മുമ്പ് കല എന്ന യുവതിയെ കൊലപ്പെടുത്തി മൃതദേഹം മറവു ചെയ്ത കേസിൽ അറസ്റ്റിലായ 3 പ്രതികളെ കോടതി 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ജിനു, പ്രമോദ്, സോമരാജൻ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. കൊല്ലപ്പെട്ട കലയുടെ ഭർത്താവ് അനിൽകുമാറാണ് കേസിലെ 1 പ്രതി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നാളെ രാജ്യവ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം. SFI, AISF തുടങ്ങിയ സംഘടനകളാണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തത്. പഠിപ്പുമുടക്കിന് പിന്നാലെ നാളെ രാജ്ഭവൻ മാർച്ചും SFI പ്രഖ്യാപിച്ചു. ന്യൂനമർദ്ദ പാത്തിയുടെയും ചക്രവാത ചുഴിയുടെയും സ്വാധീനത്താൽ സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 545 പോയിന്റ് നേട്ടത്തിൽ 79,987 നിഫ്റ്റി 163 പോയിന്റ് വർദ്ധിച്ച് 24,287 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 53,080 രൂപയും ഗ്രാമിന് 6,635 രൂപയുമാണ് വില. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയത്തിന് അംഗീകാരം നൽകിയ ശേഷം രാജ്യസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 15 ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഗ്രാന്റ് അനുവദിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഏലം കർഷകരുടെ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം. നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണത അഭിയാന് നാളെ വയനാട് ജില്ലയിൽ തുടക്കം. സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. യൂറോകപ്പ് കോപ്പ അമേരിക്ക ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.